الحمد لله الحمد لله الذي انزل على عبده الكتاب ولم يجعل له عوجا وصلى الله على محمد وعلى اله وصحبه اجمعين സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പടച്ച തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആയാത്ത് ദർസെ ഖുർആൻ, ഖുർആൻ ആശയ പഠന പരിപാടിയിലേക്ക് എല്ലാ സഹോദരി സഹോദരങ്ങളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. നാം സൂറത്തുൽ ബഖറയിലൂടെയാണ് കടന്നു പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ 72 വരെയുള്ള ആയത്തുകളുടെ ആശയങ്ങളാണ് നാം മനസ്സിലാക്കിയത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇസ്രായേൽ സന്തതികളുടെ വിശേഷങ്ങളാണ് ഈ പാഠഭാഗത്ത് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേല്യരുടെ മറ്റൊരു കരാർ ലംഘനത്തിന്റെ ഉദാഹരണം പടച്ച തമ്പുരാൻ 67 മുതൽ 73 വരെയുള്ള 7 ആയത്തുകളിലായിട്ട് നമുക്ക് പറഞ്ഞു തന്നു. അന്ന് അവർക്കിടയിൽ ഒരു കൊലപാതകം നടന്നു. ഘാതകൻ ആരാണ് എന്ന് അറിയില്ലായിരുന്നു. അങ്ങനെ ജനം പരസ്പരം കുറ്റം ആരോപിക്കാൻ തുടങ്ങി. അള്ളാഹുവിന്റെ കൽപ്പനയാൽ പശുവിനെ ബലി നൽകുവാൻ മൂസ അലൈഹിസ്സലാം അവരോട് പറഞ്ഞു. എന്നിട്ട് ബലിമാംസത്തിൽ നിന്ന് അല്പഭാഗം എടുത്ത് മരിച്ചയാളുടെ ജഡത്തിൽ സ്പർശിക്കണം. അപ്പൊ മരിച്ചയാൾ എഴുന്നേറ്റ് തന്റെ ഘാതകൻ തന്നെ കൊന്നത് ആരാണ് എന്ന് പറയും. ഇതാണ് അതിലൂടെ സംഭവിക്കേണ്ടിയിരുന്നത്. ഇതുകൊണ്ട് അള്ളാഹു തആല ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒന്ന്, കൊലക്കുറ്റം തെളിയിക്കുക. രണ്ട്, മൂസ അലൈഹിസ്സലാമിന്റെ പ്രവാചകത്വം അവരെ അംഗീകരിപ്പിക്കുക. മൂന്നാമത്തേത്, പശുഭക്തിയിൽ നിന്ന് അവരെ മോചിപ്പിക്കുക. അഥവാ പശു മരിച്ചുപോകുന്ന നശിച്ചു പോകുന്ന ഒരു മൃഗമാകുന്നു, അള്ളാഹുവിന്റെ സൃഷ്ടിയാകുന്നു എന്ന് ബോധ്യപ്പെടുത്തി. പശുവിനെ പറ്റി അവര് അനാവശ്യമായ പല ചോദ്യങ്ങളും ഉന്നയിച്ചു. ഞങ്ങളെ കളിയാക്കുകയാണോ? എങ്ങനെയുള്ള പശുവാണ്? അതിന്റെ നിറം എന്താണ്? കോലം എന്താണ്? എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ അവർക്ക് ലക്ഷണമൊത്ത ഒരു പശുവിനെ തന്നെ ബലി നൽകേണ്ടി വന്നു എന്നതാണ് ഈ സംഭവ പശ്ചാത്തലം. നമുക്ക് 72 മുതലുള്ള ആയത്തുകൾ പാരായണം ചെയ്തിട്ട് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم وإذ قتلتم نفسا فادارأتم فيها والله مخرج ما كنتم تكتمون فقلنا اضربوه ببعضها كذلك يحيي الله الموتى ويريكم آياته لعلكم تعقلون ثم قست قلوبكم من بعد ذلك فهي كالحجارة أو أشد قسوة وَإِنَّ مِنَ الْحِجَارَةِ لَمَا يَتَفَجَّرُ مِنْهُ الْأَنْهَارُ وَإِنَّ مِنْهَا لَمَا يَشَّقَّقُ فَيَخْرُجُ مِنْهُ الْمَاءُ وَإِنَّ مِنْهَا لَمَا يَهْبِطُ مِنْ خَشْيَةِ اللَّهِ വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ. പടച്ച തമ്പുരാൻ ആ സംഭവത്തോട് ചേർത്തുകൊണ്ട് പറയുകയാണ്, അഥവാ ആ സംഭവത്തിന്റെ പരിണതി അവസാനം എങ്ങനെയായിരുന്നു എന്ന്. വഇദ് ഖത്തൽതും, വഇദ് സന്ദർഭം ഓർക്കുക, ഖത്തൽതും നിങ്ങൾ വധിച്ച സന്ദർഭം ഓർക്കുക, നഫ്സൻ ഒരാളെ, ഫ എന്നിട്ട് ഇദ്ദാറത്തും, ഇദ്ദാറ കുറ്റം ആരോപിച്ചു, ഇദ്ദാറത്തും നിങ്ങൾ പരസ്പരം കുറ്റം ആരോപിച്ചു, ഫീഹ ആ മനുഷ്യന്റെ കാര്യത്തില്, വഇദ് ഖത്തൽതും നഫ്സൻ ഫദ്ദാറത്തും ഫീഹ, നിങ്ങൾ ഒരു മനുഷ്യനെ വധിക്കുകയും എന്നിട്ട് പരസ്പരം കുറ്റാരോപണം നടത്തുകയും ചെയ്ത സന്ദർഭം ഓർക്കുക. വല്ലാഹു മുഖ്രിജ്, അല്ലാഹു തആല മുഖ്രിജുൻ പുറത്തു കൊണ്ടുവരുന്നവനാണ്, മാ കുന്തും തക്തുമൂൻ നിങ്ങൾ മറച്ചുവെക്കുന്ന കാര്യം എന്താണോ അതിനെ പുറത്തു കൊണ്ടുവരുന്നവനാണ്. ഇതിലൂടെ ആ കുറ്റം തെളിയിക്കുക എന്നതോടൊപ്പം മറ്റൊരു കാര്യം കൂടി അല്ലാഹു ഉദ്ദേശിക്കുന്നുണ്ട്. എന്താണത്? അല്ലാഹു സുബ്ഹാനഹു തആല മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ കഴിവുള്ളവനാണ്, പരലോക ബോധം ഇതിലൂടെ അല്ലാഹു ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് ഇവിടെ മനസ്സിലാകുന്നു. അല്ലാഹു മുഖ്രിജും മാ കുന്തും തക്തുമൂൻ, നിങ്ങൾ മറച്ചുവെക്കുന്നത് പുറത്തു കൊണ്ടുവരുവാൻ കഴിവുള്ളവനാണ്. നാളെ ഒരു വിചാരണയുണ്ട്, അവിടെ എല്ലാ രഹസ്യങ്ങളും പുറത്തു വരും. അതേപോലെ തന്നെ മരിച്ചു മൺമറഞ്ഞവരെ എഴുന്നേൽപ്പിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു തആല കഴിവുള്ളവനാണ് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ എന്ത് സംഭവിച്ചു ഒടുവില്? ഫഖുൽന, ഫ അപ്പോൾ, ഖുൽന നാം പറഞ്ഞു, ഇദ്രിബു, ഇദ്രിബ് നീ അടിക്കുക, ഇദ്രിബു നിങ്ങൾ അടിക്കുവിൻ. നേരത്തെ നമ്മൾ ആ വാക്ക് പരിചയപ്പെട്ടിട്ടുണ്ടല്ലോ, പാറയിൽ അടിച്ചിട്ട്, മൂസ അലൈഹിസ്സലാം പാറയിൽ അടിച്ചപ്പോ 12 അരുവികൾ പൊട്ടിയൊഴുകിയതിനെ കുറിച്ച്. അതേപോലെ ഇദ്രിബൂഹു നിങ്ങൾ അടിക്കുക, ബിബഅലിഹ അതിന്റെ ഒരു ഭാഗം കൊണ്ട്, ആ മരിച്ചു കിടക്കുന്ന മനുഷ്യന്റെ ജഡത്തിൽ അടിക്കുക എന്നാണ് പടച്ചതമ്പുരാൻ പറയുന്നത്. കദാലിക് അപ്രകാരം, യുഹ്യില്ലാഹുൽ മൗത്ത, അഹ്യ യുഹ്യി ജീവിപ്പിച്ചു, യുഹ്യില്ലാഹു അല്ലാഹു തആല ജീവിപ്പിക്കുന്നു, അൽ മൗത്ത മരിച്ചവരെ അവൻ ജീവിപ്പിക്കുന്നു, വയുരീക്കും യുരി അവൻ കാണിച്ചു തരുന്നു, കും നിങ്ങൾക്ക്, ആയാത്തിഹി അവന്റെ ദൃഷ്ടാന്തങ്ങൾ തെളിവുകൾ, ലഅല്ലക്കും തഅഖിലൂൻ നിങ്ങൾ കാര്യം ഗ്രഹിക്കാൻ വേണ്ടി ചിന്തിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളെ പടച്ചതമ്പുരാൻ നിങ്ങൾക്ക് മുമ്പില് അനാവരണം ചെയ്യുന്നത്, കാട്ടിത്തരുന്നത് എന്ന് പറയുന്നു. ഇങ്ങനെ ആ സംഭവം നടന്നു, അഥവാ കൊല്ലപ്പെട്ടയാൾ ഉയർത്തെഴുന്നേറ്റു, അയാളുടെ ശരീരത്തിൽ ഈ പശുവിന്റെ ഒരു ഭാഗം കൊണ്ട് അടിച്ചപ്പോ അയാൾ എഴുന്നേൽക്കുകയും തന്നെ കൊലപ്പെടുത്തിയത് ആരാണ് എന്ന് വെളിപ്പെടുത്തുകയും ചെയ്തു. അതോടുകൂടി ആ സംഭവം അവസാനിച്ചു. അഥവാ സമൂഹത്തിൽ പരസ്പരം കുറ്റം ആരോപിച്ചുകൊണ്ടിരിക്കുമ്പോ ഉണ്ടാകുന്ന ആശയക്കുഴപ്പങ്ങളും അത് മുഖേന ഉണ്ടാവാനിടയുള്ള സംഘർഷങ്ങളും എല്ലാം അതോടുകൂടി അവസാനിക്കാൻ. ഇതിൽ നമുക്കുള്ള പാഠം എന്താണ്? അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വഴങ്ങാതിരിക്കാൻ വേണ്ടിയുള്ള അവരുടെ കുതന്ത്രങ്ങളാണ് ഇവിടുത്തെ വിഷയം. ഒരു പശുവിനെ അറുക്കാനല്ലേ പറഞ്ഞത്, ബലി നൽകാനല്ലേ പറഞ്ഞത്, പക്ഷെ അവർ അതിൽ നിന്ന് വഴുതി മാറാൻ വേണ്ടിയിട്ട് നിരന്തരം ചോദ്യങ്ങൾ ഉന്നയിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചു. അതെന്താണ്? പടച്ചതമ്പുരാനോടുള്ള കരാറിന്റെ ലംഘനമല്ലേ? അള്ളാഹു എന്ത് കൽപ്പിച്ചാലും സമിഅനാ വഅത്തഅനാ, ഞങ്ങൾ കേട്ടു ഞങ്ങൾ അനുസരിച്ചു എന്നാണ് യഥാർത്ഥത്തിൽ വിശ്വാസികൾ പ്രതികരിക്കേണ്ടത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല സംഭവിച്ചത്, അവർ ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ട് നിരന്തരം ശ്രമിച്ചുകൊണ്ടേയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. തുടർന്ന് 74 ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല അവരുടെ മാനസിക ഘടനയെക്കുറിച്ച്, അവർക്കിപ്പോ എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിനെ കുറിച്ച് ബോധ്യപ്പെടുത്താൻ, തുമ്മ ഖസത് ഖുലൂബുക്കും മിൻ ബഅദി ദാലിക്, തുമ്മ പിന്നീട്, ഖസത് ഖസ എന്ന് പറഞ്ഞാല് കടുത്തുപോയി എന്നാണ്, ഖസത് ഖുലൂബുക്കും നിങ്ങളുടെ ഹൃദയങ്ങൾ കടുത്തുപോയി, നിങ്ങളുടെ ഹൃദയങ്ങൾ കടുത്തുപോയിരിക്കുന്നു, മിൻ ബഅദി ദാലിക ഇതിന് ശേഷം, ഈ സംഭവങ്ങൾക്ക് ശേഷവും, ഫഹിയ കൽ ഹിജാറ, ഫഹിയ അപ്പോൾ അത്, കൽ ഹിജാറ, ഹിജാറ കല്ല് പോലെ ആയിപ്പോയി, ഔ അല്ലെങ്കിൽ, അഷദ്ദു ഖസ്വ അല്ല, അതിനേക്കാൾ കടുത്തു, അഷദ്ദ് ഏറെ കാഠിന്യമുള്ള, ഖസ്വ വളരെ കടുത്ത അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിപ്പോയിരിക്കുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല അവരുടെ മനസ്സുകളെ വിലയിരുത്തിക്കൊണ്ട് പറയാൻ. ഇവിടെ സുമ്മ എന്ന് പ്രയോഗിച്ച ഉദ്ദേശം എന്താണ്? സുമ്മ എന്ന വാക്കിന് പിന്നെ എന്നാണ് അർത്ഥം. മേൽപ്പറഞ്ഞ ദൃഷ്ടാന്തങ്ങളെല്ലാം കണ്ട ശേഷവും, നേരിട്ടവർ കണ്ടല്ലോ, പശുവിന്റെ ഒരു ഭാഗം കൊണ്ട് ആ ശരീരത്തിൽ അടിച്ചപ്പോ അയാൾ എഴുന്നേൽക്കുന്നതും തന്റെ യഥാർത്ഥ ഘാതകൻ ആരാണ് എന്ന് വെളിപ്പെടുത്തുന്നതും അവർ നേരിട്ട് കണ്ട സംഭവമാണ്. ഇതൊക്കെയും കണ്ട ശേഷവും നിങ്ങളുടെ മനസ്സുകൾ കടുത്തുപോയല്ലോ എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല അവിടെ എടുത്തു പറയാൻ. എല്ലാം കണ്ടതിന് ശേഷവും നിങ്ങൾ ഇങ്ങനെയൊക്കെ ആയിപ്പോയി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ദൈവധിക്കാരങ്ങളുടെ, കരാർ ലംഘനങ്ങളുടെ, കുതന്ത്രങ്ങളുടെ ഫലമായിട്ട് അവരുടെ മനസ്സുകൾ കടുത്തുപോയി എന്നുമാകാം. അങ്ങനെയുണ്ടല്ലോ, ഒരു മനുഷ്യൻ നിരന്തരം തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മനസ്സ് കടുത്ത് ആ ചെയ്യുന്നത് ഒരു പാപമാണ് എന്ന തോന്നൽ പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് മാറിപ്പോകാൻ സാധ്യതയുണ്ട്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾ അനുഭവിച്ച ശിക്ഷകൾക്ക് ശേഷം എന്നുമാകാം എന്ന് ഖുർആൻ വ്യാഖ്യാതാക്കൾ ചേർത്ത് പറയുന്നുണ്ട്. ഘോര ശബ്ദത്താൽ അവർ നശിപ്പിക്കപ്പെട്ടു, എന്നിട്ട് വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടു. ആകാശ ശിക്ഷ അവരെ ബാധിച്ചു, നിന്ദ്യതയും ദൈന്യതയും അടിച്ചേൽപ്പിക്കപ്പെട്ടു, കുരങ്ങുകളായി മാറുന്ന സാഹചര്യം ഉണ്ടായി. ഇങ്ങനെ തുടങ്ങിയിട്ട് പല വിധത്തിലുള്ള ശിക്ഷകൾ അനുഭവിച്ചിട്ടുണ്ട്. ആ ശിക്ഷകൾക്ക് ശേഷവും അവരുടെ മനസ്സ് പിന്നെയും കടുത്തുപോയി. ശിക്ഷകൾ സംഭവിച്ചാൽ ഒരു മാറ്റം ഉണ്ടാവും, അതവരിലും ഉണ്ടായിട്ടുണ്ട് എന്നാ പറയുന്നത്. അഥവാ ഫലസ്തീനിനെ ഒരു മാതൃകാ രാഷ്ട്രമാക്കിയിട്ട് മഹത്തായ സംസ്കാരത്തിന്റെ വക്താക്കളായിട്ട് അവർ കുറച്ചു കാലം മുന്നോട്ട് പോയിട്ടുണ്ട്. എന്നാൽ പിന്നീട് എല്ലാം അട്ടിമറിഞ്ഞ് അവർ പഴയതിനേക്കാളും ദുഷിച്ച അവസ്ഥയിലേക്ക് എത്തിപ്പോയി. കാലാന്തരത്തിൽ അവര് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെക്കുറിച്ചും അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ചും എല്ലാം മറന്നുപോയി എന്നുള്ളതാണ്. അങ്ങനെ സുമ്മ ഖസത് ഖുലൂബുക്കും, നിങ്ങളുടെ ഹൃദയങ്ങൾ വല്ലാതെ കടുത്തുപോയല്ലോ. ഫഹിയ, അങ്ങനെ അത് കൽ ഹിജാറ, കല്ല് പോലെയായി. ഔ അശദ്ദു ഖസ്വ, ഇവിടെ ഔ എന്നത് അല്ലെങ്കിൽ എന്നതിനപ്പുറം, അല്ല അതിനേക്കാളും കടുത്തുപോയി എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി ശക്തിപ്പെടുത്തി പറയാനാണ്. ഇവിടെ ഹൃദയം കടുത്തു എന്ന് പറഞ്ഞത് കേവലം ഒരു ആലങ്കാരിക പ്രയോഗമായിട്ടല്ല നാം മനസ്സിലാക്കേണ്ടത്, മറിച്ച് അങ്ങനെ തന്നെ ആയിപ്പോയിരിക്കുന്നു. ഹൃദയം കടുത്തു, കല്ലുപോലെ കടുത്തു എന്ന് പറഞ്ഞത്. കല്ലാണ് നെഞ്ചിയിലെന്ന് എന്ന് പാട്ടുണ്ടല്ലേ, എന്ന് സാധാരണ ഇങ്ങനെ ആലങ്കാരികമായി പറയും, കല്ലുപോലുള്ള മനസ്സ് എന്ന് പറയാറുണ്ട്. പക്ഷെ ഇവിടെ കല്ല് തന്നെ ആയിപ്പോയി എന്ന നിലക്കാണ് അള്ളാഹു സുബ്ഹാനഹു തആല വിശദീകരിക്കുന്നത്. നേരത്തെ നിങ്ങൾ ഓർക്കുന്നില്ലേ, കല്ലിനെ കുറിച്ച് പറഞ്ഞത് 60-ാമത്തെ ആയത്തില്, മൂസ അലൈഹിസ്സലാം കല്ലിൽ അടിച്ചപ്പോ അതിൽ നിന്ന് അരുവികൾ ഒഴുകിയതായിട്ട് നേരത്തെ നമ്മൾ 60-ാമത്തെ ആയത്തില് പഠിച്ചിട്ടുണ്ട്. അതവർ നേരിട്ട് പഠിച്ച കാര്യമാണ്. പക്ഷേ ആ കല്ലുകൾക്ക് പോലും ഒരു മയമുണ്ട്, കല്ലുകൾക്ക് പോലും ഒരു മയമുണ്ട്, പക്ഷെ നിങ്ങളുടെ മനസ്സ് വല്ലാതെ കടുത്തു എന്ന് പറയാം. വഇന്ന മിനൽ ഹിജാറത്തി ലമാ യതഫജ്ജറു മിൻഹുൽ അൻഹാർ, വഇന്ന നിശ്ചയം ലമിനൽ ഹിജാറത്തി, കല്ലുകളിൽ ചിലത് ഉണ്ട്. വഇന്ന മിനൽ ഹിജാറത്തി, നിശ്ചയം കല്ലുകളിൽ ചിലത് എങ്ങനെയാണ്? ല, തീർച്ചയായും, മാ യതഫജ്ജറു, തഫജ്ജറ യതഫജ്ജറു, പൊട്ടിയൊഴുകി, മാ യതഫജ്ജറു, പൊട്ടി ഒഴുകുന്നവയുണ്ട്. മിൻഹു, ആ കല്ലിൽ നിന്ന്, അൽ അൻഹാർ, നെഹ്റു അൻഹാർ, നദികൾ പൊട്ടിയൊഴുകുന്നു, നദികൾ ഉത്ഭവിക്കുന്നുണ്ട്. പാറമടകളുടെ അകത്തു നിന്ന് നദികൾ ഒഴുകി വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. വഇന്ന മിനൽ ഹിജാറത്തി ലമാ യതഫജ്ജറു മിൻഹുൽ അൻഹാർ, നദികൾ പൊട്ടിയൊഴുകുന്ന കല്ലുകൾ കാണാം. വഇന്ന മിൻഹാ ലമാ യശ്ശഖഖു ഫയഖ്റുജു മിൻഹുൽ മാ, അപ്പൊ അങ്ങനെ കല്ലിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്നത് അവർ നേരിട്ട് മൂസ അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ കണ്ടു. മാത്രമല്ല, വഇന്ന മിൻഹ, തീർച്ചയായും അത്തരം കല്ലുകളിൽ ഉണ്ട്, ലമാ യശ്ശഖഖു, പൊട്ടിപ്പിളരുന്ന ചില കല്ലുകളെ നമുക്ക് കാണാം. എന്നിട്ടോ ഫയഖ്റുജു മിൻഹുൽ മാ, അതിൽ നിന്ന്, ഫയഖ്റുജു, അതിൽ നിന്ന് പുറത്തേക്ക് വരുന്നു, കിനിഞ്ഞു വരുന്നു, മിൻഹു, അതിൽ നിന്ന്, അൽ മാ, വെള്ളം കിനിഞ്ഞിറങ്ങുന്നത് കാണാം. നമ്മൾ മൂന്നാറിലേക്ക് മറ്റൊക്കെ പോകുമ്പോ ആ മേഖലയിലുള്ള പാറക്കെട്ടുകളില് വെളുത്ത നേരിയ വരകൾ കാണാം. അത് വെള്ളം പൊട്ടി ഒഴുകുന്നതാണ്, ദൂരെ നിന്ന് നോക്കുമ്പോൾ അത്രയും കാണാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ കടുത്ത പാറകൾ, മലമുകളിലുള്ള പാറക്കെട്ടുകളിൽ നിന്ന് വെള്ളം കിനിഞ്ഞിറങ്ങുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ മനസ്സുകൾ അതിനൊക്കെ അപ്പുറത്തേക്ക് വല്ലാതെ അങ്ങ് കടുത്തുപോയിരിക്കുന്നു. മനുഷ്യന്റെ ഹൃദയം രക്തം നിരന്തരം ചംക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന, പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ്. അതിങ്ങനെ മിടിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ടും മനസ്സ് എന്താണ് ഇങ്ങനെ കടുത്തു പോകുന്നത്? അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യ മനസ്സ് എത്തിപ്പോകുന്നു എന്ന് ഇവിടെ വിശദീകരിക്കുകയാണ്. ഇന്ന മിൻഹ, നിശ്ചയം ആ കല്ലുകളിൽ ഉണ്ട്, ലമാ യശഖഖു, പൊട്ടിപ്പിളരുന്നവയുണ്ട്, ഫയഖ്റുജു, അങ്ങനെ അതിൽ നിന്ന് പുറത്തു വരുന്നു, മിൻഹു, അതിൽ നിന്ന് പുറത്തു വരുന്നു, അൽമാ, വെള്ളം പുറത്തേക്ക് വരുന്നു. പിന്നെയോ, വഇന്ന മിൻഹ, നിശ്ചയം അത്തരം കല്ലുകളിൽ ചിലത്, ലമാ, തീർച്ചയായും, യഹ്ബിത്തു, യഹ്ബിത്തു മിൻ ഖശിയത്തില്ല, ഹബത യഹ്ബിത്തു, ഉരുണ്ട് താഴോട്ട് വീണു എന്നാണ്. നേരത്തെ ആദം അലിഹിസ്ലാമുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചു, ഖുൽ നഹ്ബിത്തു മിൻഹ ജമീഅ, നിങ്ങൾ ഒന്നടങ്ക ഭൂമിയിലേക്ക് ഇറങ്ങിപ്പോകുവിൻ. ഇവിടെ ഹബത്ത കൊണ്ട് ഉദ്ദേശിക്കുന്നത് മുകളിലുള്ളത് താഴോട്ട് ഉരുണ്ട് വീഴുക എന്നാണ്. അപ്പൊ അങ്ങനെയും ചില കല്ലുകളുണ്ട്. ഇന്ന മിൻഹ, തീർച്ചയായും ആ കല്ലുകളിൽ ഉണ്ട്, ലമാ യഹ്ബിത്തു, താഴോട്ട് ഉരുണ്ട് വീഴുന്നവ, മിൻ ഹഷിയത്തില്ല, ഹഷിയ ഭയപ്പാട്, അള്ളാഹുവെ ഭയന്നുകൊണ്ട് അവന്റെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് താഴോട്ട് ഉരുണ്ടു വീഴുന്ന കല്ലുകളെയും നിങ്ങൾക്ക് കാണാൻ കഴിയും എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ എടുത്തു പറയുന്നു. അപ്പൊ ഇത് വല്ലാത്തൊരു പ്രയോഗമാണ്. പടച്ചോനെ പേടിച്ചിട്ട് പ്രകൃതിയിലെ സകല സംവിധാനങ്ങളും അവന് വഴിപ്പെട്ടുകൊണ്ടാണല്ലോ നിലകൊള്ളുന്നത്. പ്രപഞ്ചത്തിലെ എല്ലാം അള്ളാഹുവെ തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് മുകളിലുള്ള കല്ലുകൾ താഴോട്ട് ഉരുണ്ട് വീണുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇതും അവർ നേരിട്ട് കണ്ടതാണ്. പാറകൾ വിറകൊള്ളുന്നതും പൊട്ടിപ്പിളർന്ന് താഴോട്ട് പതിക്കുന്നതുമൊക്കെ അവർ കണ്ടു. എപ്പോഴാണ്? ഞങ്ങൾക്ക് അള്ളാഹുവെ നേരിട്ട് കാണണം എന്നവർ പറഞ്ഞില്ലേ, അപ്പോഴാണ് അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുള്ളത് എന്ന് ഖുർആൻ വ്യാഖ്യാതാക്കൾ ചേർത്ത് പറയുന്നുണ്ട്. അപ്പൊ പടച്ചോന്റെ കൽപ്പനകൾ, പടച്ചോന്റെ ദൃഷ്ടാന്തങ്ങൾ ഒന്നും ഇവരുടെ മനസ്സിനെ ഇളക്കിയില്ല. കേവല ഭൗതികതയും ആസ്വാദനവും അഹങ്കാരവും പൊങ്ങച്ചവും ഇവരുടെ മനസ്സുകളെ കരിമ്പാറകളെക്കാൾ കടുത്തതാക്കിയിട്ട് മാറ്റി. കല്ല് എത്ര കടുത്താലും കല്ല് തന്നെ ആയിരിക്കും അല്ലെ? കല്ല് കല്ലിനേക്കാൾ അപ്പുറം മറ്റൊന്നും ആകാൻ പോകുന്നില്ലല്ലോ. പക്ഷെ മനുഷ്യന്റെ മനസ്സ് കടുത്താല് അത് സ്വഭാവ ദൂഷ്യങ്ങളും തിന്മകളും അക്രമങ്ങളും ഒക്കെ ചെയ്ത് കടുത്തു പോയാൽ എന്താ സംഭവിക്കാം? കല്ലിനേക്കാളും കാഠിന്യമുള്ളതാകും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ പറയുന്നത്. അഥവാ നന്മയുടെ സകല ഉറവകളും വറ്റി വരണ്ടു പോകും അവർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല എടുത്തു പറയാൻ. ഖുർആൻ അത്തരം മനസ്സിനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെ? നഫ്സുൽ അമ്മാറ, വല്ലാതെ കടുത്തുപോകുന്ന, തിന്മയിലേക്ക് എപ്പോഴും പ്രേരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനസ്സിനെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് കാണാം. അങ്ങനെ കടുത്തുപോയാൽ കല്ലബൽ റാന അലാ ഖുലൂബിഹിം, ഹൃദയങ്ങൾക്ക് കറപുരണ്ടു പോയിരിക്കുന്നു എന്ന് പറയുന്നില്ലേ, പിന്നെ തിരിച്ചു വരാൻ കഴിയാത്ത അവസ്ഥയിൽ എത്തിപ്പോകും. ഈ അവസ്ഥയാണ് ഇസ്രായേൽ സമൂഹത്തെ ബാധിച്ചത് എന്ന് പടച്ചതമ്പുരാൻ ഇവിടെ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ഇത് അവർക്ക് മാത്രം സംഭവിച്ചാണോ? അല്ല, നമുക്കും ഇത് സംഭവിക്കാം. ഇങ്ങനെ തിന്മകളോടൊത്ത് ധിക്കാരപരമായ മനസ്സുമായിട്ട് ഒരു മനുഷ്യൻ സഞ്ചരിക്കുമ്പോൾ പിന്നെ ഒരിക്കലും അയാൾക്ക് തിരിച്ചു വരാൻ കഴിയില്ല. ഇരുട്ടിലേക്ക്, കൊടും ഇരുട്ടിലേക്ക് ടോർച്ചടിക്കുമ്പോൾ പ്രതിഫലിക്കില്ല എന്ന് പറയും പോലെ, ഇരുണ്ട പ്രതലത്തിലേക്ക് ടോർച്ചടിക്കുമ്പോൾ പ്രതിഫലനം കുറവായിരിക്കും എന്ന് പറയുന്നത് പോലുള്ള ഒരവസ്ഥയാണ് യഥാർത്ഥത്തിൽ അവർക്ക് സംഭവിച്ചു പോകുന്നത് എന്നാണ് അല്ലാഹു താലയുടെ ബോധ്യപ്പെടുത്തിയത്. ഒന്നുകൂടി അർത്ഥം ശ്രദ്ധിക്കാം. സുമ്മ, എന്നിട്ട്, പിന്നീട്, കസത് കുലൂബുക്കും, കസത് കടുത്തുപോയി, കുലൂബുക്കും, നിങ്ങളുടെ ഹൃദയങ്ങൾ കടുത്തുപോയി, മിൻ ബാദി ദാലിക, അതിന് ശേഷവും, ഫഹിയ, അങ്ങനെ അത്, കൽ ഹിജാറത്തി, കല്ല് പോലെയായി, ഔ, അല്ല, ഔ അഷദ്ദു ഖസ്വ, അതിനേക്കാളും കടുപ്പമുള്ളതായിട്ട് മാറി, വ ഇന്ന, നിശ്ചയം, ലം മിനൽ ഹിജാറ, കല്ലുകളിൽ ഉണ്ട്. ലമാ യത്തഫജ്ജറു മിൻഹുൽ അൻഹാർ, ലമാ തീർച്ചയായും ചിലത്, യത്തഫജ്ജറു പൊട്ടി ഒഴുകുന്നവ, മിൻഹു അതിൽ നിന്ന്, അൽ അൻഹാർ നദികൾ പൊട്ടി ഒഴുകുന്ന കല്ലുകൾ ചിലതുണ്ട്. വ ഇന്ന മിൻഹ നിശ്ചയം അതിൽ ഉണ്ട്, ലമാ യശ്ശഖഖു പൊട്ടിപ്പിളരുന്നവയുണ്ട്, ഫയഖ്റുജു മിൻഹുൽ മാ അങ്ങനെ ജലം അതിൽ നിന്ന് കിനിഞ്ഞിറങ്ങുന്നുമുണ്ട്. വ ഇന്ന മിൻഹ തീർച്ചയായും അത്തരം കല്ലുകളിൽ ഉണ്ട്, ലമാ യഹ്ബിത്തു താഴോട്ട് ഉരുണ്ടു വീഴുന്നവയുണ്ട്, മിൻ ഹഷിയത്തില്ല അള്ളാഹുവെ ഭയപ്പെട്ട് താഴോട്ട് ഉരുണ്ടു വീഴുന്നവയുണ്ട്. എന്നിട്ട് അള്ളാഹു അവസാനിപ്പിക്കുന്ന എങ്ങനെയെന്നറിയോ, വമല്ലാഹു അള്ളാഹു അല്ല, ബിഗാഫിൽ അശ്രദ്ധനല്ല, ഗഫ്ലത്ത് അശ്രദ്ധയാണ്, ബിഗാഫിലിൻ അശ്രദ്ധനല്ല അള്ളാഹു, മാ ബി എന്ന് ചേർത്ത് പറഞ്ഞാൽ ഒരിക്കലുമല്ല എന്ന് ഉറപ്പിച്ചു പറയാണ്. അമ്മാ തഅമലൂൻ, അമ്മ നിങ്ങൾ എന്തിനെ കുറിച്ച്, ഒന്നിനെ കുറിച്ച്, തഅമലൂൻ നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് എന്നാണ് അർത്ഥം. അൻ പ്ലസ് മായാണ് അമ്മ, ഒന്നിനെ സംബന്ധിച്ച്, തഅമലൂൻ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ച്. ഇസ്രായേലരെ സൂക്ഷിക്കണം, എല്ലാവരും സൂക്ഷിക്കണം എന്നുള്ള നിർത്താണ് ഈ ആയത്തില്. മിൻ ബഅദി ദാലിക എന്ന് ഓതുമ്പോ ആ മിന്നിന്റെ മുകളിൽ ഒരു മീമ് കണ്ടില്ലേ, അവിടെ എന്ത് ചെയ്യണം, ആ നൂനുണ്ടല്ലോ മിന്നിന്റെ നൂനിനെ മാറ്റിയിട്ട് അവിടെ മീമ് ചേർത്ത് ഓതണം. മിൻ ബഅദല്ല മിൻ ബഅദ് എന്ന് ഓതണം, അതിന് ഇഖ്ലാബ് എന്നാണ് ആ നിയമത്തിന് പേര് പറയാം. ഇവിടെ ഒരു ഖണ്ഡിക പൂർത്തിയാവുകയാണ്. അടുത്ത ആയത്തില് 75 മുതലുള്ള ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഇസ്രായേൽ സമൂഹത്തെ മുൻനിർത്തിയിട്ട് മദീനയിലെ സത്യവിശ്വാസികളോട് ഒരു ചോദ്യം ചോദിക്കാൻ. ഔസു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം അഫതതമഊന അൻ യുഅ്മിനു ലക്കും വഖദ് കാന ഫരീഖും മിൻഹും وَقَدْ كَانَ فَرِيقٌ مِنْهُمْ يَسْمَعُونَ كَلَامَ اللَّهِ ثُمَّ يُحَرِّفُونَهُ مِنْ بَعْدِ مَا عَقَلُوهُ وَهُمْ يَعْلَمُونَ وَإِذَا لَقُوا الَّذِينَ آمَنُوا قَالُوا آمَنَّا وَإِذَا خَلَا بَعْضُهُمْ إِلَى بَعْضٍ قَالُوا أَتُحَدِّثُونَهُم بِمَا فَتَحَ اللَّهُ عَلَيْكُمْ ലിയുഹാജ്ജുകും ബിഹി ഇൻദ റബ്ബികും അഫലാ തഅഖിലൂൻ അവലാ യഅലമൂന അന്നല്ലാഹ യഅലമു മാ യുസിറൂൻ പടച്ചതമ്പുരാൻ മദീനയിലെ സത്യവിശ്വാസികളോടാണ് ചോദ്യം ഉന്നയിക്കുന്നത്. എന്താ വിഷയം? മദീനയിലെ യഹൂദരുമായി ബന്ധപ്പെട്ടതാണ്. മദീനയിലെ യഹൂദ ഗോത്രങ്ങൾ മുസ്ലിങ്ങളുമായിട്ട് ഒരുപാട് സഖ്യബന്ധങ്ങൾ നേരത്തെ തന്നെ നിലവിലുണ്ടായിരുന്നു. ഇസ്ലാം മദീനയിൽ എത്തുന്നതിന്റെ എത്രയോ മുമ്പ് ഔസ് ഹസ്റജ് പോലുള്ള മദീനയിലെ പ്രബല ഗോത്രങ്ങളുമായിട്ട് യഹൂദ ഗോത്രങ്ങൾക്ക് പല വിധത്തിലുള്ള ബന്ധങ്ങളും വ്യാപാര ബന്ധങ്ങളും ആത്മബന്ധങ്ങളും ഉണ്ടായിരുന്നു. അത് ദൈനംദിന ജീവിതത്തിൽ അവർ കൊണ്ടു നടന്ന നിരന്തരം ഇടപഴകി ഉണ്ടായിട്ടുള്ള കാലങ്ങൾ കൊണ്ട് തലമുറകളായിട്ട് സംഭവിച്ചിട്ടുള്ളതാണ്. അതിനാൽ യഹൂദികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിച്ചിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വരണം എന്ന് സ്വാഭാവികമായും മദീനയിലെ വിശ്വാസികൾ ആഗ്രഹിച്ചു. അങ്ങനെയല്ലേ, തങ്ങളുടെ ആത്മമിത്രങ്ങളൊക്കെ ആകുമ്പോൾ അവർക്ക് കൂടി ഈ സന്ദേശം അനുഭവിക്കാൻ അവസരം ലഭിച്ചെങ്കിൽ എന്ന് ആഗ്രഹിക്കുമല്ലോ. മദീനക്കാരായ ഔസ് ഹസ്റജ് പോലുള്ള പ്രബല ഗോത്രങ്ങൾ വരാൻ പോകുന്ന പ്രവാചകനെ കുറിച്ച് ആദ്യം കേട്ടതും ഈ വേദക്കാരിൽ നിന്നാണ്. ഞങ്ങളുടെ വേദത്തിൽ ഇങ്ങനെയുണ്ട് എന്നൊക്കെ അവർ പറയായിരുന്നു. അദ്ദേഹം വന്നാല് ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ കഷ്ടതകളും അവസാനിക്കും, അദ്ദേഹം വിമോചകനായ പ്രവാചകനായിരിക്കും എന്ന് പലപ്പോഴും അവർ പറയാറുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ യഹൂദികൾ ഇസ്ലാമിലേക്ക് വരണം എന്ന് ആഗ്രഹിച്ചിട്ട് മുസ്ലിങ്ങൾ അവരുടെ പിന്നാലെ കൂടി. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല വെളിപ്പെടുത്തുകയാണ്, അസത്യത്തിലും അധർമ്മത്തിലും ഉറച്ചുപോയ ഈ യഹൂദികൾ ഉണ്ടല്ലോ, അവർ സത്യദീൻ സ്വീകരിക്കും എന്ന് നിങ്ങൾ കൊതിക്കേണ്ടതില്ല എന്ന് പറയാണ്. ഒരാള് പരമാവധി സത്യത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കണം, പക്ഷെ ഇവരുടെ കാര്യത്തില് അത് സാധ്യമല്ല എന്നാ പറഞ്ഞത്. സാധാരണ നമ്മൾ പറയില്ലേ, കടയുമ്പോ തൈര് കടയണം, അപ്പോഴാണ് വെണ്ണ കിട്ടുള്ളൂ, മോര് കടഞ്ഞാലോ, മോര് കടഞ്ഞാൽ ഒന്നും കിട്ടൂല എന്ന് പറയും പോലെ ഇവരുടെ പിന്നാലെ നടന്നിട്ട് സമയം കളയേണ്ടതില്ല എന്നാണ് പടച്ചും പറയുന്നത്. അയ്യുമിനൂലക്കും ആ ചോദ്യാണ്. ആഗ്രഹിച്ചു കൊതിച്ചു, നിങ്ങൾ ആഗ്രഹിക്കുകയാണോ, നിങ്ങൾ കൊതിക്കുകയാണോ? എന്തെന്നാൽ യുമിനു അവർ വിശ്വസിക്കുമെന്ന് നിങ്ങൾ കൊതിക്കുകയാണോ ആഗ്രഹിക്കുകയാണോ? ലക്കും നിങ്ങളിൽ വിശ്വസിക്കുമെന്ന്, നിങ്ങളിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഈ സത്യദീനിൽ വിശ്വസിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കാണോ ആഗ്രഹിക്കാണോ? അങ്ങനെ അവരുടെ പിന്നാലെ പോയിട്ട് സമയം കളയണ്ട കേട്ടോ. വഖദ് കാന ഫരീഖും മിൻഹും, വഖദ് തീർച്ചയായും കാന ആകുന്നു, ഫരീഖുൻ ഒരു വിഭാഗം, മിൻഹും അവരിൽപ്പെട്ട ഒരു വിഭാഗം, യസ്മഊന കലാമല്ലാ, സമിഅ യസ്മഉ കേട്ടു, യസ്മഊൻ അവർ കേൾക്കുന്നുണ്ട്, കലാമല്ലാ അല്ലാഹുവിന്റെ വചനം അവർ കേൾക്കുന്നുണ്ട്. ഫുമ്മ എന്നിട്ടോ, അത് നല്ല കാര്യമല്ലേ, പക്ഷെ എന്നിട്ട് എന്താ ചെയ്യുന്നറിയോ, യുഹരിഫൂനഹു ഹർഫ യുഹരിഫു മാറ്റിമറിച്ചു, ഒന്നിനെ അതിന്റെ യഥാർത്ഥ ഉദ്ദേശത്തിൽ നിന്ന് തെറ്റിച്ചു കളയുക എന്നതാണ് തഹരീഫ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സുമ്മ യുഹരിഫൂന, എന്നിട്ട് അവർ അതിനെ മാറ്റിമറിക്കുന്നു, ലക്ഷ്യത്തിൽ നിന്ന് തെറ്റിച്ചു കളയുന്നു. സുമ്മ യുഹരിഫൂനഹു മിൻ ബഅദ് ശേഷം, മാ അഖലൂഹു അഖല യഅഖിലു ഗ്രഹിച്ചു, മാ അഖലൂഹു അവർ അതിനെ ഗ്രഹിച്ചതിന് ശേഷം, അതൊക്കെ ഉൾക്കൊണ്ടതിന് ശേഷം അതിനെ മാറ്റിമറിക്കാൻ ശ്രമിക്കുകയാണ്. വഹും യഅലമൂൻ, അവരെല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഈ പണി ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? നമ്മളിപ്പോ ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കല്ലേ, അങ്ങനെ ഖുർആൻ പഠിച്ചിട്ട് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടാം, അതിന്റെ പഴുതുകൾ അന്വേഷിക്കാം. നമസ്കാരത്തെ കുറിച്ച്, നോമ്പിനെ കുറിച്ചൊക്കെ പഠിക്കുന്നു, സക്കാത്തിനെ കുറിച്ച് പഠിക്കുന്നു, അപ്പൊ സക്കാത്തിൽ എങ്ങനെ കൃത്രിമം വരുത്താം, അത് കൊടുക്കാതിരിക്കാൻ വല്ല പഴുതുണ്ടോ, ഇങ്ങനെ അന്വേഷിക്കാനാണ് ഒരാൾ ഖുർആൻ പഠിക്കുന്നതെങ്കിൽ അയാൾ എത്ര ദൗർഭാഗ്യവാനായിരിക്കും അല്ലെ. വാക്കിനെ മാറ്റിമറിക്കാം, അല്ലെങ്കിൽ അർത്ഥത്തെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കാം, ഇങ്ങനെ ആയത്തുകൾക്ക് വിരുദ്ധമായ വ്യാഖ്യാനം കൽപ്പിക്കാം. ഇപ്പൊ മലയാളത്തിൽ തന്നെ എത്ര പെട്ടെന്ന് നമുക്ക് വാക്കുകളെ മാറ്റിമറിക്കാം. മനം എന്നത് മാനം എന്ന് വായിക്കാം, വനം വാനം എന്ന് വായിച്ചു. ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ വാക്കുകളിൽ തന്നെ പലതരത്തിലുള്ള കൃത്രിമങ്ങൾ വരുത്താം. അങ്ങനെ സന്ദർഭവുമായിട്ട് ഒട്ടും യോജിക്കാത്ത അർത്ഥകൽപ്പനകൾ നടത്തുന്ന രീതിയാണ്. ഇബിൻ പുത്രൻ എന്നാണല്ലോ അർത്ഥം, പുത്രൻ എന്നൊരു അർത്ഥമുണ്ട്. അതേസമയം ദാസൻ എന്നും അടിമ എന്നും അർത്ഥമുണ്ട്. ബൈബിളിൽ ആ വാക്ക് ദാസൻ എന്ന ആശയത്തിൽ, അബ്ദ് എന്ന ആശയത്തിൽ ഉപയോഗിച്ചിരിക്കുന്നു. പക്ഷേ വേദക്കാരെന്ത് ചെയ്തു, ക്രൈസ്തവർ ഈസാ അലൈഹിസ്ലാമിനെ ദൈവപുത്രനാക്കി മാറ്റിയത്, അതുപോലെ മറ്റു പല പ്രവാചകന്മാരെയും ദൈവപുത്രൻ എന്ന് പടച്ചാൻ ഖുർആനിൽ, വേദത്തില്, ബൈബിളിൽ പ്രയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഈസാ അലൈഹി സ്ലാമിനെ അവർ ദൈവപുത്രനായിട്ട് സങ്കല്പിച്ചത് ഈ വാക്കിന്റെ അർത്ഥത്തെ അട്ടിമറിച്ചുകൊണ്ടാണ്. ദാസൻ എന്ന അർത്ഥത്തിൽ വിളിച്ചതിനെ അവര് മകൻ എന്ന, അല്ലെങ്കിൽ പുത്രൻ എന്ന ആശയത്തിലേക്ക് മാറ്റിക്കൊണ്ടുവന്നു. ഇങ്ങനെയൊക്കെ വാക്കിലെ കളികൾ നടത്തിയിട്ട് അവർ പല അക്രമങ്ങളും ചെയ്തിട്ടുണ്ട് എന്നാണ് അല്ലാഹു പറയുന്നത്. അഫത്തത്മഊന, ഒന്നുകൂടി അർത്ഥം ശ്രദ്ധിക്കാം. അഫത്തത്മഊൻ, നിങ്ങൾ കൊതിക്കുകയാണോ വിശ്വാസികളെ, മദീനയിലെ വിശ്വാസികളെ, അയ്യുമിനു അവർ വിശ്വസിക്കുമെന്ന്, ലക്കും നിങ്ങളിൽ മദീനയിലെ യഹൂദികൾ വിശ്വസിക്കും എന്ന് നിങ്ങൾ കൊതിക്കുകയാണോ, വഖദുക്കാന ഫരീഖും മിൻഹും, തീർച്ചയായും അവരിൽ ഒരു വിഭാഗം ആയിരിക്കെ, യസ്മഊന കലാമല്ലാ
അള്ളാഹുവിന്റെ കലാമിനെ അവർ കേൾക്കുന്നുണ്ട് എന്നിരിക്കെ തന്നെ ثم يحرفونه അവർ അതിനെ മാറ്റിമറിച്ചു കളയുന്നു മിം ബഅദി മാ അഖലൂഹു കാര്യം ഗ്രഹിച്ചതിന് ശേഷം വഹും യഅലമൂൻ എല്ലാം അറിയുന്നവരായിരിക്കെ തന്നെ അവരുടെ വേദത്തിലൂടെ വിവരങ്ങളൊക്കെ അവർക്ക് കിട്ടിയിട്ടും അവർ ഇങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനാൽ അവരുടെ പിന്നാലെ നടന്നിട്ട് കാര്യമില്ല എന്ന് അള്ളാഹു ഉണർത്താൻ ഇനി അടുത്ത ആയത്തില് 76-ാമത്തെ ആയത്തില് അവരുടെ കാപട്യം അവസരവാദ സമീപനത്തെ അള്ളാഹു താല പൊളിക്കാൻ നേരത്തെ നമ്മള് ഇതേ സൂറയിൽ തന്നെ കപടന്മാരെ കുറിച്ച് പഠിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും 14-ാമത്തെ ആയത്തില് കപടന്മാരുടെ അവസരവാദ സമീപനങ്ങളെ കുറിച്ച് പഠിച്ചു അവര് വിശ്വാസികളോട് ഒരു നിലപാടും അവരുടെ കൂട്ടുകാരോട് മറ്റൊരു നിലപാടും സ്വീകരിച്ചിരുന്നു ഇതേപോലെ മദീനയിലെ യഹൂദികളും അവസരവാദത്തിന്റെ കാപട്യത്തിന്റെ നിലപാട് സ്വീകരിച്ചു എന്നാണ് പറയുന്നത് ആ ആയത്തിന്റെ അതേ ശൈലിയിലാണ് ഇവിടെയും ആയത്ത് വഇദാ ലഖുല്ലദീന അമനു വഇദാ ആയാൽ ലഖു അവർ കണ്ടുമുട്ടിയാൽ അല്ലദീന അമനു സത്യവിശ്വാസികളെ കണ്ടുമുട്ടിയാൽ ഖാലു അവർ പറയും ആമന്ന ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്തൊക്കെയാ വിശേഷം സുഖം തന്നെ അല്ലേ ഇസ്ലാമിക പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇസ്ലാമിക വിഷയങ്ങളിൽ താല്പര്യമുള്ള അതിന്റെ ഗുണകാംക്ഷികളും വക്താക്കളും എന്ന പോലെയാണ് അപ്പൊ അവർ പെരുമാറുന്നത് ഖാലു ആമന്ന അത് പറയാൻ വളരെ എളുപ്പമാണല്ലോ അങ്ങനെ ഒരു പറയും എന്നാൽ വഇദാ ഖല ബഅദുഹും ഇലാ ബഅദ് വഇദാ ഖല ഖല തനിച്ചായി വഇദാ ഖല അവർ തനിച്ചായാൽ ബഅദുഹും ഇലാ ബഅദിൻ അവർ മാത്രം പരസ്പരം തനിച്ചാവുന്ന അവസ്ഥ ഉണ്ടായാൽ ബഅദുഹും അവരിൽ ചിലർ ഇലാ ബഅദിൻ ചിലരിലേക്ക് എന്ന് പറഞ്ഞാൽ പരസ്പരം അവർ മാത്രം ഒന്നിച്ചു നിൽക്കുമ്പോ ഖാലു എന്താ അവർ പറയാന്നറിയോ അ തുഹദ്ദിസൂനഹും ഹദ്ദസ യുഹദ്ദിസു പറഞ്ഞു അ തുഹദ്ദിസൂന നിങ്ങൾ പറയുകയാണോ നിങ്ങൾ വെളിപ്പെടുത്തുകയാണോ ഹും അവരോട് ആ മുസ്ലിങ്ങളോട് നിങ്ങൾ എന്തിനാണ് വെളിപ്പെടുത്തുന്നത് ബിമാ ഫതഹ അല്ലാഹു അലൈക്കും ബിമാ ഒന്ന് ഫതഹ വെളിപ്പെടുത്തിയ വ്യക്തമാക്കിയ തുറന്നു വെച്ച കാര്യം ബിമാ ഫതഹ അല്ലാഹു അല്ലാഹു താല വെളിപ്പെടുത്തിയത് അലൈക്കും നിങ്ങൾക്ക് പടച്ചോൻ നിങ്ങളുടെ വേദത്തിലൂടെ വെളിപ്പെടുത്തി തന്ന ചില രഹസ്യങ്ങൾ നിങ്ങൾ എന്തിനാണ് ആ മുസ്ലിങ്ങളുടെ മുമ്പിൽ വിളിച്ചു പറയുന്നത് അങ്ങനെ വിളിച്ചു പറഞ്ഞ എന്താ കുഴപ്പം എന്നറിയോ ലിയുഹാജ്ജുക്കും ബിഹി ഇൻദ റബ്ബിക്കും ഹാജ്ജ യുഹാജ്ജു തർക്കിച്ചു എന്നാണ് അർത്ഥം അല്ലെങ്കിൽ തെളിവ് ഉദ്ധരിച്ചു ഹുജ്ജത്ത് എന്ന വാക്കിന് തെളിവ് എന്നർത്ഥമുണ്ട് ലിയുഹാജ്ജു അവർ തർക്കിച്ചു കളയും കും നിങ്ങൾക്കെതിരിൽ ബിഹി നിങ്ങൾ പറയുന്ന ഈ വാക്ക് മുൻനിർത്തിയിട്ട് അവര് തർക്കിക്കും ഇൻദ റബ്ബിക്കും നിങ്ങളുടെ റബ്ബിന്റെ അടുക്കൽ നാളെ പരലോകത്ത് വിചാരണയ്ക്ക് വേണ്ടിയിട്ട് എത്തിച്ചേരുമ്പോ നിങ്ങൾക്കെതിരിൽ അവര് വാദങ്ങൾ ഉന്നയിക്കും തെളിവ് നിരത്തിയിട്ട് പറയും എന്തായിരിക്കും പറയാ ഈ യഹൂദികളുണ്ടല്ലോ ഈ വേദക്കാരുണ്ടല്ലോ ഇവര് നന്നായിട്ട് അറിയാമുന്നവരാണ് എന്ത് പ്രവാചകന്റെ ആഗമനത്തെ കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അവര് തന്നെ ഞങ്ങളോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ വേദത്തിൽ ഈ പ്രവാചകനെ പറ്റി പറഞ്ഞിട്ടുണ്ട് എന്ന് അവര് പലപ്പോഴും ഞങ്ങളോട് പറഞ്ഞു എന്നിട്ടോ എന്നിട്ട് അവര് വിശ്വാസത്തിൽ നിന്ന് മാറിപ്പോയതാണ് എന്ന് നമുക്കെതിരിൽ നാളെ ഈ മുസ്ലിങ്ങൾ വല്ലാഹുവിന്റെ മുമ്പില് സാക്ഷി പറയും അതുകൊണ്ട് സൂക്ഷിക്കണം എന്നാ പറയുന്നത് അപ്പൊ ഇവർക്ക് പരലോകബോധമുണ്ടോ ഉണ്ട് പക്ഷേ താല്പര്യങ്ങൾക്ക് വേണ്ടി അത് ഉപയോഗിക്കാം അതേപോലെ തന്നെ അള്ളാഹുവിന് വിശ്വാസമുണ്ടോ വിശ്വാസമുണ്ട് പക്ഷേ അവരുടെ പ്രവാചകനും അതുപോലെ അവരുടെ വേദഗ്രന്ഥവും എന്നതിനപ്പുറത്തേക്ക് മനസ്സിനെ വികസിപ്പിക്കാൻ അവർക്ക് കഴിയുന്നില്ല അപ്പൊ ഇതാണ് പ്രശ്നം അപ്പൊ ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നിച്ചു ചേരുമ്പോ അവര് മാത്രം ഒരുമിച്ച് ചേരുമ്പോ പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വർത്തമാനമാണിത് മുസ്ലിങ്ങളെ കബളിപ്പിക്കാൻ നമ്മൾ വേദസത്യങ്ങൾ ഉപയോഗിക്കുന്നത് ശരിയാണോ ഞങ്ങൾ മുസ്ലിങ്ങളുടെ കൂടെയാണെന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്തിനാണ് അവരിൽ നിന്ന് ആനുകൂല്യങ്ങൾ കിട്ടാൻ വേണ്ടിയാണ് അവരുടെ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കാൻ അവർക്കെതിൽ കുതന്ത്രങ്ങൾ മെനയാൻ വേണ്ടിയിട്ടാണ് മുസ്ലിങ്ങളായിട്ട് ചങ്ങാത്തം കൂടുന്നത് രഹസ്യങ്ങൾ ചോർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പക്ഷെ അതേസമയം ഇങ്ങനെ രഹസ്യ ചർച്ചകൾ അവർ നടത്തി നമ്മുടെ രഹസ്യങ്ങൾ നമ്മുടെ വേദത്തിൽ പറഞ്ഞ രഹസ്യങ്ങൾ നമ്മൾ അവരോട് പറയേണ്ടതുണ്ടോ തൗറാത്തില് അന്ത്യപ്രവാചകനെ കുറിച്ച് പറഞ്ഞത് അവരോട് പറയൽ അബദ്ധമല്ലേ നിരക്ഷരരായ അറബികളെ നാം ഇതൊക്കെ പറഞ്ഞുകൊടുത്ത് പഠിപ്പിക്കണോ ഇങ്ങനെ ചെയ്താല് നമുക്കെതിരായിട്ട് നാളെ പരലോകത്ത് ഇവർ ന്യായങ്ങൾ പറയില്ലേ അത് വലിയ ഗുരുതരമായ പ്രശ്നമാവില്ലേ നമ്മൾ അറിഞ്ഞുകൊണ്ടാണ് മുഹമ്മദ് നബിയെ തള്ളിപ്പറഞ്ഞത് എന്ന് പരലോകത്തവർ സാക്ഷ്യപ്പെടുത്തില്ലേ? അള്ളാഹുവിന്റെ മുമ്പിൽ അത് ബോധ്യപ്പെടൂലേ? അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയൊന്നും പറയണ്ട എന്ന് അവർ ഇടയലേഖനം നൽകുകയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അഫല താഖിലൂൻ, നിങ്ങൾ ഒന്നും ഗ്രഹിക്കുന്നില്ല, എന്താ നിങ്ങൾ കരുതിയത് എന്ന് പടച്ചതമ്പുരാൻ ചോദിക്കുന്നുണ്ട്. വഇദാ ലഖുൽ ലദീന ആമനു, വഇദാ ലഖു, അവർ കണ്ടുമുട്ടിയാൽ, അല്ലദീന ആമനു, സത്യവിശ്വാസികളെ കണ്ടുമുട്ടിയാൽ, അർത്ഥം ഒന്നുകൂടി ശ്രദ്ധിക്കാം. കാലു, അവർ പറയും, ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയും. അങ്ങനെ അവർ അഭിനയിക്കുകയാണ് എന്ന് മനസ്സിലാക്കണം. വഇദാ ഖല, തനിച്ചായാലോ, ബാലുഹും ഇലാ ബാലിൻ, അവർ പരസ്പരം തനിച്ചായാൽ, അവർ മാത്രം തനിച്ചായാൽ, കാലു, അവർ പറയും, അത്തുഹദ്ദിസൂനഹും, നിങ്ങൾ അവരോട് പറയുകയാണോ, നിങ്ങൾ മുസ്ലിങ്ങളോട് പറയുകയാണോ, ബിമാ ഫതഹല്ലാഹു അലൈക്കും, അള്ളാഹു തആല നിങ്ങൾക്ക് നിങ്ങളുടെ വേദഗ്രന്ഥത്തിലൂടെ വെളിപ്പെടുത്തി തന്ന രഹസ്യങ്ങൾ നിങ്ങൾ അവരുമായിട്ട് പങ്കുവെക്കുകയാണോ? അങ്ങനെ ചെയ്താൽ ലിയുഹാജ്ജൂക്കും ബിഹി, അവർ നിങ്ങൾക്കെതിരിൽ സാക്ഷി പറയും, നിങ്ങൾക്കെതിരിൽ തർക്കിക്കാൻ തുടങ്ങും. ഇന്ദ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിന്റെ അടുക്കൽ നാളെ പരലോകത്തെത്തുമ്പോൾ. അതിനാൽ അഫല താഖിലൂൻ, അള്ളാഹു സുബ്ഹാനഹു തആല ചോദിക്കുക അവരോട്, നിങ്ങളൊന്നും ചിന്തിക്കുന്നില്ലേ, ഗ്രഹിക്കുന്നില്ലേ, നിങ്ങൾ എന്താ കരുതിയത്? ഇങ്ങനെ മറച്ചു വെച്ചാൽ അള്ളാഹുവിന്റെ മുമ്പിൽ നിന്ന് കാര്യങ്ങൾ മറച്ചു വെക്കാൻ കഴിയുമെന്നാണോ, പടച്ചവന്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും എന്നാണോ നിങ്ങൾ കരുതിയത്? സാധാരണ പറയാറില്ലേ, ഒട്ടകപ്പക്ഷിമയം എന്ന് പറയും അല്ലെ. ഒട്ടകപ്പക്ഷി വല്ലതിനെയും കണ്ടാല് അതിന്റെ തല ഇലയുടെ ഉള്ളിൽ ഇങ്ങനെ പൂഴ്ത്തി വെക്കും അത്രേ. പക്ഷെ അതിന്റെ ശരീരം വലിയതാണ് എന്നത് ആലോചിക്കുന്നില്ല. എന്ന് പറയും പോലെ അള്ളാഹുവിന്റെ മുമ്പിൽ ഇതൊക്കെ മറച്ചു വെച്ചിട്ട് എന്താ കാര്യം? പടച്ചോ, നിങ്ങളുടെ രഹസ്യങ്ങൾ അറിയുന്നവനല്ലേ. അടുത്ത ആയത്തിൽ 77-ാമത്തെ ആയത്തില് അതാണ് അള്ളാഹു ചോദിക്കുന്നത്. അവലായാലമോൻ, ആ ആണോ, വല ഇല്ലയോ, അവല ഇല്ലയോ, യാലമോൻ, അലിമയാലമോ, അറിഞ്ഞു, യാലമോൻ, അവർ അറിയുന്നില്ലേ, അന്നല്ലാഹ, നിശ്ചയം അള്ളാഹു, യാലമു, അവൻ അറിയുന്നു എന്ന കാര്യം അവർക്കറിയില്ലേ, അവർക്ക് ബോധ്യമില്ലേ? എന്താണ് അള്ളാഹു അറിയുന്നത്? മാ യുസിറൂൻ, മാ ഒരു കാര്യം, യുസിറൂന, അവർ രഹസ്യമാക്കുന്നത്, സിർറ് നമുക്കറിയുന്ന വാക്കാണ്. മാ യുസിറൂൻ, അവർ രഹസ്യമാക്കുന്നത് അള്ളാഹു അറിയുന്നുണ്ട് എന്ന കാര്യം അവർക്കറിയില്ലേ? വമാ യുഅലിനൂൻ, അലന യുഅലിനു, പരസ്യപ്പെടുത്തി എന്നാണ് അർത്ഥം. യഅലാൻ, പരസ്യം എന്നാണ് വാക്കിന്റെ അർത്ഥം. സിർറ് അലാനിയത്ത്, സിർറ് രഹസ്യം, അതിന്റെ എതിർവാക്കാണ് അലാനിയത്ത്, പരസ്യം. അവലാ യഅലമൂൻ അന്നല്ലാഹ യഅലമു മാ യുസിറൂന വമാ യുഅലിനൂൻ. വല്ലാത്തൊരു ചോദ്യമാണിത്. യഅലമു ഖായിനത്തൽ അയുനി വമാ തുഖ്ഫി സുദൂർ എന്നല്ലേ. അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യൻ കണ്ണുകൾ കൊണ്ട്, കണ്ണുകൊണ്ട് കാണിക്കുന്ന ആംഗ്യങ്ങളുടെ രഹസ്യങ്ങൾ അള്ളാഹു അറിയുന്നുണ്ട്. വമാ തുഖ്ഫി സുദൂർ, ഹൃദയങ്ങളിൽ ഒളിച്ചു വെച്ചതും. അവലാ യഅലമൂൻ, അവർ അറിയുന്നില്ലേ, ഈ യഹൂദികൾ, വേദക്കാർ അറിയുന്നില്ലേ, അന്നല്ലാഹ, നിശ്ചയം അള്ളാഹു തആല, യഅലമു, അവൻ അറിയുന്നുണ്ട് എന്ന്. മാ ഒരു കാര്യം, യുസിറൂന, അവർ രഹസ്യമാക്കുന്ന, അവർ സിർറാക്കി വെക്കുന്ന കാര്യം. വമാ യുഅലിനൂൻ, അവർ പരസ്യപ്പെടുത്തുന്ന കാര്യവും അള്ളാഹു അറിയുന്നുണ്ട് എന്ന് ഇവർക്ക് ബോധ്യമില്ലേ? പടച്ചതമ്പുരാനിൽ വിശ്വസിക്കുന്നവരാണ് അവര്. എന്നിട്ട് അള്ളാഹുവിന്റെ മുമ്പിൽ നിന്ന് ചിലത് മറച്ചു വെക്കാൻ ശ്രമിക്കാൻ അത് സാധ്യമാണോ? വിശ്വാസികൾക്ക് മുമ്പിൽ ഒരു മനസ്സ്, അവരുടെ ഗാംഗിലേക്ക് തിരിച്ചെത്തുമ്പോൾ മറ്റൊരു മനസ്സ്, അവർക്ക് അള്ളാഹു തആല വെളിപ്പെടുത്തിയ രഹസ്യങ്ങൾ മറ്റു ചിലരുടെ മുമ്പിൽ വെളിപ്പെടുത്തരുത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് ഇവർ മനസ്സിലാക്കുന്നത് പടച്ചതമ്പുരാനെ കുറിച്ച് എന്ന് അള്ളാഹു ചോദിക്കാൻ. ഈ ആയത്തുകളുടെ ഒരു പ്രത്യേകത, ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു തആല 76-77 ആയത്തുകളിലൂടെ മത പൗരോഹിത്യത്തെ കുറിച്ചാണ് പറയുന്നത്. അത് പ്രത്യേകിച്ച് നാം മനസ്സിലാക്കണം. പുരോഹിതന്മാരെ കുറിച്ച് പറയാൻ, പൗരോഹിത്യം മതസമൂഹത്തിൽ എത്രമാത്രം കൃത്രിമങ്ങൾ വരുത്തുന്നുണ്ട്, അവരെത്രത്തോളം തെറ്റിദ്ധരിപ്പിച്ച് വഴിതെറ്റിക്കുന്നുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല ഇവിടെ വെളിപ്പെടുത്തുകയാണ്. അവരാണ് തഹരീഫ് നടത്തുക, വാക്കുകൾക്ക് കൃത്രിമമായ അർത്ഥങ്ങൾ ചമച്ച് ലക്ഷ്യത്തിൽ നിന്ന് തെറ്റി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുക. മുസ്ലിം സമൂഹത്തിലും പലപ്പോഴും ഇതിന് സമാനമായ ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് കാണാം. അതേസമയത്ത് വളരെ ശക്തമായ ഉത്ബോധനങ്ങളിലൂടെ സമൂഹത്തെ നമുക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിന്റെ അതിന്റെ കൃത്യമായ നിലനിൽപ്പ്, അതിന്റെ ആധികാരികത, ഒരു വിധത്തിലും കൃത്രിമങ്ങൾ സംഭവിക്കാത്ത അതിന്റെ പൂർണ്ണത നിമിത്തമായിട്ടാണ് ഇസ്ലാമിക സമൂഹത്തിൽ ഇത്തരത്തിലുള്ള പ്രവണതകൾ അത്ര ശക്തമായിട്ട് കടന്നുവരാത്തത് എന്നും നാം മനസ്സിലാക്കണം. ഖുർആൻ പഠിക്കുമ്പോഴാണ് തീർച്ചയായും നമുക്ക് കൂടുതൽ ഈ വിഷയങ്ങളെ കുറിച്ച് ബോധ്യമുണ്ടാവുന്നത്. എന്നിട്ട് അല്ലാഹു തആല ആ സമൂഹത്തിലെ സാധാരണക്കാരെ കുറിച്ച് പറയുന്നുണ്ട്, വമിൻഹും അവരിലുണ്ട് ഉമ്മിയൂന, ഉമ്മിയ് നിരക്ഷരൻ, പാമരൻ, വിഡ്ഢി എന്നൊക്കെ അതിനർത്ഥമുണ്ട്. ഇവിടെ ഉദ്ദേശിക്കുന്നത് നിരക്ഷരൻ അതല്ലെങ്കിൽ വേദജ്ഞാനമില്ലാത്തവൻ എന്നാണ്. പൊതുവെ അറബികളെ കുറിച്ച് വേദജ്ഞാനമില്ലാത്തവർ എന്ന് യഹൂദികൾ കളിയാക്കി പറയാറുണ്ട്. എന്നാൽ ഇവിടെ യഹൂദ സമൂഹത്തിൽ തന്നെ വമിൻഹും അവരിൽ ഉണ്ട് ഉമ്മിയൂൻ, വേദസാക്ഷരത ഇല്ലാത്ത, ഒരു വിവരവും ഇല്ലാത്ത കൂട്ടരുണ്ട്. ലാ യഅലമൂൻ അൽ കിതാബ്, അല്ലാഹു വെളിപ്പെടുത്തുകയാണ്, ലാ യഅലമൂൻ അവർക്കറിയില്ല, അൽ കിതാബ് വേദഗ്രന്ഥം എന്താണെന്ന് അവർക്കറിയില്ല. പിന്നെ എന്താ അവരുടെ ഇസ്ലാം, എന്താണ് അവരുടെ വിശ്വാസം? ഇല്ല അമാനിയ ഉംനിയത്ത്, വ്യാമോഹം എന്നാണ് ഇതിന്റെ അർത്ഥം. ഇല്ല അമാനി, വ്യാമോഹങ്ങളല്ലാതെ മറ്റൊന്നും അവർക്കറിയില്ല. വ ഇൻഹും അവർ അല്ല, ഇല്ല യവന്നൂൻ, കേവലം ഊഹിക്കുന്നവർ, അനുമാനങ്ങളിൽ സങ്കല്പങ്ങളിൽ അഭിരമിക്കുന്നവർ മാത്രമല്ലാതെ. ഇവിടെ ഇന്നിന് ഇല്ല എന്നാണ് അർത്ഥം, ഇന്നിന് എങ്കിൽ എന്ന് മറ്റൊരർത്ഥമുണ്ട്. ഇവിടെ ഇല്ല എന്നാണ്, വ ഇൻ ഹും ഇവർ അല്ല, അല്ലെങ്കിൽ ഇവർ ഇല്ല, ഇവർ അല്ല, ഇല്ല യവന്നൂൻ, ഊഹിക്കുന്നവർ അല്ലാതെ. അപ്പൊ തങ്ങളുടെ വിശ്വാസത്തെ കുറിച്ച് കൃത്യമായ ഒരു ധാരണ ഇവർക്കില്ല. പിന്നെ ഇവരെങ്ങനെയാ മുന്നോട്ട് പോകുന്നത്? അവരുടെ പുരോഹിതന്മാർ എന്ത് പറയുന്നു അതങ്ങനെ തന്നെ വിശ്വസിക്കാം. നമ്മളും പലപ്പോഴും അങ്ങനെയായി പോകാറുണ്ട്, ഉസ്താദ് എന്ത് പറഞ്ഞാലും ശരിയാണ്, ഞങ്ങൾ വിശ്വസിച്ചോളാം. ഇങ്ങനെ സംഭവിക്കാമോ? പാടില്ല. ഖുർആൻ ആരംഭിക്കുന്നത് തന്നെ ഇഖ്റ കൊണ്ടാണല്ലോ, നീ വായിക്കുക, ഓരോ മനുഷ്യനോടും വായിക്കാൻ പറഞ്ഞുകൊണ്ടാണ് ഖുർആൻ ആരംഭിക്കുന്നത്. അതിനാൽ കൃത്യമായ അറിവ്, വിഷയങ്ങളെ കുറിച്ച് ഉള്ള ധാരണ സത്യവിശ്വാസിക്ക് ഉണ്ടായിരിക്കണം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈമാൻ രൂപപ്പെട്ടു വരേണ്ടത്. പക്ഷേ ഇസ്ലാമിക സമൂഹത്തിലും ഇങ്ങനെയുള്ളവരെ നമുക്ക് കാണാം, തികച്ചും സാധാരണക്കാരാണ്, ഒരു വിവരവും ഇല്ല. അങ്ങനെ അവര് പണ്ഡിത പുരോഹിതന്മാർ എന്ത് പറയുന്നു അതിന്റെ പിന്നാലെ സഞ്ചരിച്ച് അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും ഒക്കെ ചെന്നുപെടും. ആരെന്ത് പറയുമ്പോഴും ഖുർആനിലുണ്ടോ സുന്നത്തിലുണ്ടോ എന്താണ് നിങ്ങൾ പറയുന്നതിന്റെ പ്രമാണം എന്ന് അന്വേഷിക്കണം. നമ്മുടെ ദർസെ ഖുർആൻ ഈ പഠന പരിപാടിയുടെ ലക്ഷ്യം തന്നെ എന്താണ് പഠിച്ചവന് നമ്മോട് പറയാനുള്ളത് എന്ന് അറിയാനുള്ള അവസരമാണ്, അതാണ് നാം മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഖുർആനിന്റെ സന്ദേശം ഉൾക്കൊള്ളുമ്പോൾ, ആശയം ഉൾക്കൊള്ളുമ്പോൾ വലിയ തിരിച്ചറിവ് നമുക്കുണ്ടാവും. ഇത് ഖുർആനിന് വിരുദ്ധമാണല്ലോ, ഇത് ശരിയല്ലല്ലോ എന്ന വലിയ തിരിച്ചറിവുണ്ടാവും. ആ നിലയിൽ വിശുദ്ധ ഖുർആനിനോടൊപ്പം സഞ്ചരിക്കുവാൻ വേണ്ടിയിട്ട് നാം ദൃഢപ്രതിജ്ഞ ചെയ്യുക. നമ്മുടെ കുടുംബത്തെയും ബന്ധുമിത്രാദികളെയും ഒക്കെ ഈ മഹത്തായ തീർത്ഥയാത്രയിൽ പങ്കാളികളാക്കാൻ ശ്രമിക്കുക. പടച്ചവനെ ഞങ്ങൾ നീ അനുഗ്രഹിക്കണേ നാഥ. പടച്ചവനെ എല്ലാ ദിവസവും നിന്റെ കലാമിനെ പഠിക്കാൻ വേണ്ടിയിട്ട് സുബ്ഹാന ശേഷമുള്ള അനുഗ്രഹീതമായ ഈ വേള ഞങ്ങൾ പ്രയോജനപ്പെടുത്തുകയാണ് നാഥ. ഈ വചനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ സംസ്കരിക്കുവാൻ, ശുദ്ധി ചെയ്തെടുക്കുവാൻ, ഇസ്ലാമിന്റെ യഥാർത്ഥ വാഹകരായി തീരാൻ നിങ്ങൾ അനുഗ്രഹിക്കണേ റബ്ബെ. പടച്ചവനെ എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തു രക്ഷിക്കണേ നാഥ. പടച്ചവനെ പലവിധ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് സഹോദരി സഹോദരങ്ങൾ നിരന്തരം ദ്വാ വസീയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. 10,000-ത്തോളം ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ മഹത്തായ സദസ്സിൽ പടച്ചവനെ ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിച്ച് ഉത്തരം നൽകണേ നാഥ. പടച്ചവനെ ദീനിന്റെ വഴിയിൽ സഞ്ചരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റബ്ബെ. ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കണേ നാഥ. അല്ലാഹുവേ, നിന്റെ ദീനിന്റെ മാർഗത്തിൽ ഒന്നിച്ചു മുന്നേറുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റബ്ബെ. ഖുർആനിക അധ്യാപനങ്ങൾ സ്വീകരിച്ച് അതിനനുസരിച്ച് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ നാഥ. اللهم نور قلوبنا بالقران اللهم زين اخلاقنا بالقران اللهم علمنا منه ما جهلنا وذكرنا منه ما نسينا وارزقنا تلاوته آناء الليل واطراف النهار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم
വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.